വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയാണ് നിങ്ങൾക്ക് അടുത്തതായി പഠിക്കാനുള്ളത്. അതായത് അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം കോഴിക്കോട് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല അനേകം നോവലുകളും ചെറുകഥകളൊക്കെ എഴുതിയതാണ് അദ്ദേഹം. പല നാടുകളിലായി സഞ്ചരിച്ച് തൻ്റെ അനുഭവങ്ങളൊക്കെ അതേപോലെ തൻ്റെ കഥയിലൂടെയും നോവലിലൂടെയും തൻ്റെ ബന്ധുക്കളെ തന്നെ കഥാപാത്രമാക്കിക്കൊണ്ട് പാത്തുമ്മയുടെ ആട് എന്ന നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും സഹോദരികളുമൊക്കെ അതിലെ കഥാപാത്രങ്ങളായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ആട് തന്നെയായിരുന്നു. തൻ്റെ സഹോദരിക്കുണ്ടായ ഒരു ആട്, ആ ആടാണ് ആ കഥയിലെ ആ നോവലിലെ ഏറ്റവും നല്ല കഥാപാത്രവും പ്രാധാന്യമുള്ള കഥാപാത്രവും എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നീട് അദ്ദേഹം ബാല്യകാല സഖി, രുപ്പുപ്പാക്കരാനേണ്ടാർന്ന് അങ്ങനെയുള്ള നോവലുകളും എഴുതി. ബാല്യകാല സഖി എന്ന് പറയുന്ന നോവല് ബഷീറിൻ്റെ ഏറ്റവും വലിയ നല്ല ഒരു നോവലായിട്ടാണ് അറിയപ്പെടുന്നത്. അത് സിനിമയായി മാറിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന സിനിമ, അതിന് പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിച്ച് സഞ്ചരിച്ച് കഷ്ടപ്പാടിലൂടെ വളർന്നു വന്ന ഒരു സാഹിത്യകാരനായിരുന്നു. തൻ്റെ കഷ്ടപ്പാടിനിടയിൽ അദ്ദേഹം എഴുത്ത് മറന്നില്ല. അങ്ങനെയുള്ള ഒരു ചെറിയൊരു കഥയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കന്ന് ഞാൻ എടുത്തതാണ്, പക്ഷെ ആരുടെ കയ്യിലും ടെക്സ്റ്റോ ബുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. അതായത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അങ്ങനെ ചില ആളുകൾ ദൂരദേശത്തൊക്കെ നാട് വിട്ടുപോകും. അങ്ങനെയാകുമ്പോൾ ജോലിയൊക്കെ ശരിയാകുന്നത് വരെ അലഞ്ഞ് കയ്യിൽ കാശൊന്നുമില്ലാതെ, അതായത് ബോംബെയിലും മറ്റുമൊക്കെ ആണെങ്കിൽ എന്താവും, ഭാഷ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഭാഷ അറിഞ്ഞുകൂടാ, ഒരു ഭാഷയും അറിയില്ല, അതായത് മലയാളം മാത്രം. ആ മലയാളം മാത്രം അറിഞ്ഞതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭാഷയും അറിയണം. അങ്ങനെ അദ്ദേഹം ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു ആപത്തിൽ ചെന്ന് പെടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോകും. അങ്ങനെ ഇദ്ദേഹം, അല്ലെങ്കിൽ നമ്മൾ ഒരാപത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആരെങ്കിലും ഒരു അപരിചിതനായ ഒരാൾ നമ്മളെ രക്ഷിക്കും. അങ്ങനെ മിക്ക സിനിമകളിലും കഥകളിലും മറ്റും നമ്മൾ കാണാറുണ്ട്, അപരിചിതനായ ഒരാൾ വന്ന് നമ്മളെ രക്ഷിക്കുക, അല്ലെ കഥാനായകനെ രക്ഷിക്കുക. എന്നിട്ട് ആ കഥാനായകനുമായിട്ട് അയാളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക. അങ്ങനെയുള്ള പല നോവലുകളും പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു ചെറിയൊരു ഭാഗം, അതായത് അദ്ദേഹത്തിൻ്റെ അനുഭവം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് മനുഷ്യവർഗത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം, മനുഷ്യരെങ്ങനെയാണ്, എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത്. അതിൽ ഏറ്റവും നന്നായി പറയുന്നത് അദ്ദേഹം പറയുന്നത് അതിൽ നല്ലവരുണ്ട്, ചിലർ എന്താണ് ക്രൂരന്മാരായിരിക്കും, കള്ളന്മാരായിരിക്കും, ചിലർ സാംക്രമികമായിട്ടുള്ള രോഗങ്ങളുള്ളവരുണ്ടാവും, ചിലരെന്താണ് ഭ്രാന്തന്മാരുണ്ടാവും. അങ്ങനെ നമ്മളെപ്പോഴും ആരെയൊക്കെയാണ് കാണുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ ജാഗ്രതയോടെ ജീവിക്കണമെന്നാണ്. അതായത് പിന്നെ ഒന്നാമതായിട്ട് തിന്മയാണ് ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ളത്, നന്മ ചെയ്യുന്നവർ കുറവായിരിക്കും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും അപകടം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് എന്ന ചിന്തയിൽ നമ്മൾ ജീവിക്കണം. അല്ലാതെ അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു നിസ്സാരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ബഷീർ ആദ്യമായി പറയുന്നത്. അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥ. അദ്ദേഹം എത്തിപ്പെട്ടത് ഭാഷയോ ഒന്നും അറിയാത്ത ഒരു നഗരത്തിലാണ്. അവിടെയുള്ളവർ ക്രൂരന്മാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊലപാതകം, കൂട്ടക്കവർച്ച, അങ്ങനെയുള്ള പോക്കറ്റടി ഇതെല്ലാം അവിടെ നിത്യ സംഭവങ്ങളാണ്. ഒരു ദിവസം പോലും അതൊന്നും നടക്കാത്ത ദിവസങ്ങളില്ല. മാത്രമല്ല അവിടെയുള്ളവരൊക്കെ പാരമ്പര്യമായിട്ട് പട്ടാളക്കാരാണെന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ദൂരെ രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യും, പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായും വലിയ ബിസിനസ്സുകാരും ഓഫീസുകൾ, ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരൊക്കെ ആയിട്ട് കഴിയണം. പണം അവിടെയും വലിയ കാര്യമാണ്, അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. അങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. പണമാണ് ശരിക്കും എല്ലാറ്റിനും കാരണമായി മാറുന്നത് എന്നാണ് ഈ കഥയിലൂടെ തെളിയുന്നത്. അതായത് പണമുണ്ടെങ്കിൽ എന്ത് കാര്യവും നടക്കും. അല്ലാതെ പണത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നാണ് മനുഷ്യരുടെ എല്ലാവരുടെയും ആഗ്രഹം. പണം സമ്പാദിച്ച് വലിയവനാവുക, നമ്മളെക്കാളും മുന്നിലുള്ളവരെ, അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കണം, അങ്ങനെ വിചാരിച്ചിട്ടാണ് പോക്കറ്റടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് പണം എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്നവർ എന്തായി മറും ഗുണ്ടകളായിട്ടും അല്ലെങ്കിൽ കള്ളന്മാരായും കൊലപാതകികളൊക്കെ ആയിട്ടും മാറുന്നത് പണത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും പണം ആവശ്യമാണ്, പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് ദുഷ്പ്രവൃത്തി ചെയ്തിട്ടും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യർ ജീവിക്കുന്നത് ഇന്നത്തെ ചുറ്റുപാടിൽ. അങ്ങനെയുള്ള ഒരു വൃത്തിയായിട്ട് ഒരു തെരുവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതായത് ചെറിയൊരു മുറിയിൽ ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ രാത്രി 9:30 മുതൽ 11 വരെ കുറേ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അതായത് അഡ്രസ്സ് എഴുതാൻ മാത്രം. തൊഴിലാളികളായ വിദേശികളായ തൊഴിലാളികളുണ്ട്, അവർക്ക് അങ്ങനെ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. അതിനു വേണ്ടി അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അതായത് അഡ്രസ്സ് എഴുതുക മാത്രമാണ് ചെയ്തിരുന്നത്. ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വിദ്യാഭ്യാസമാണ് എന്നാണ് പറയുന്നത്. പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ്സ് എഴുത്തുകാരെ കാണാം. അവർക്ക് അഡ്രസ്സിന് 1 രൂപ മുതൽ 5 രൂപ വരെ ഫീസാണ്. അന്നത്തെ കാലത്തെ 1 രൂപ 5 രൂപ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ വലിയ പൈസ തന്നെയാണ്. അങ്ങനെ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ പൈസ കൊടുത്തിട്ട് അഡ്രസ്സ് എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പകൽ 4 മണിക്ക് ഉണരുകയുള്ളൂ. അതെന്തിന് വേണ്ടിയെന്ന് വെച്ചാൽ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഊണൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, കാലത്തെ ചായ കുടിക്കും, ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് അങ്ങനെ പതിവ് പോലെ ഞാൻ അദ്ദേഹം 4 മണിക്ക് ഉണർന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറക്കം എങ്ങനെയുള്ളതായിരുന്നു? ഫുൾ സ്യൂട്ട്, ഭയങ്കര സെറ്റപ്പിലായിരുന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു പേഴ്സും ഉണ്ടായിരുന്നു പോക്കറ്റിൽ. അതിലാകെ ഉണ്ടായിരുന്നത് 14 രൂപയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. അത് 14 രൂപ എന്ന് പറയുന്നത് വലിയൊരു പൈസ തന്നെയാണ്. അങ്ങനെ ആ 14 രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ സമ്പാദ്യം. അദ്ദേഹം ജനക്കൂട്ടനിരയിലൂടെ തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറുകയും ഊണ് എന്ന് പറഞ്ഞിട്ട് വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്നുകയും ചെയ്തു. ഒരു ചായയും കുടിച്ചു. ആകെ ഏതാണ്ടൊരു 35 രൂപയോളമായി ബില്ല്. അങ്ങനെ ആ സമയത്താണ്, ആ കാലത്താണ്, അതൊരു വലിയ പൈസ തന്നെയാണ്. അദ്ദേഹം അത് കൊടുക്കാനായിട്ട് പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. പോക്കറ്റിൽ എന്തില്ല, പേഴ്സില്ല. പിന്നെ അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചിരിക്കുന്നതെന്ന്. വളരെ ബഹളമുള്ള ഹോട്ടലാണ്. ഹോട്ടലുകാർ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിലൊന്ന് ചിരിക്കുകയാണ്. അതായത് ചില ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൈസയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അതേപോലത്തെ അവസ്ഥയാണ്. കബളിപ്പിക്കുക, ഹോട്ടലുടമയൊക്കെ കബളിപ്പിച്ചിട്ട് പോവുക. നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരെ അവിടെ നിർത്തി പല ജോലികളും ചെയ്തിട്ടാണ് വിടുക. അതേപോലെ ഈ അതിൻ്റെ ഹോട്ടലുടമ പറയാണ് പണം വെച്ചിട്ട് പോകാം, നിൻ്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പിക്കുകയാണ്. പക്ഷേ അവിടെ കുറേ ആൾക്കാർ കൂടിയിരുന്നു ആ ഹോട്ടലിൽ. പക്ഷെ ആരും ഇദ്ദേഹത്തോടൊരു ദയുള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. എല്ലാവരും ഒരു വിശന്ന ചെന്നായ്ക്കളെ പോലെയാണ് ഇദ്ദേഹത്തെ നോക്കിയിരുന്നത്. കണ്ണ് ചുരന്നെടുക്കുന്നെന്ന് പറഞ്ഞാൽ കണ്ണ് ചുരന്നെടുക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, അതിന് പകരമായിട്ട് ഞാൻ പണം കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പോഴും ഹോട്ടലുകാരൻ എന്താണ് വിചാരിക്കുന്നത്, അതായത് ഈ ഹോട്ടലുകാരനെയൊക്കെ പറ്റിച്ച് സ്ഥലം വിടാനാണ് ഇദ്ദേഹത്തിൻ്റെ ഭാവം എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പറയാണ് ഷർട്ട് ഊരാൻ പറയുകയും ആദ്യം കോട്ട് ഊരാൻ പറഞ്ഞു, അത് കഴിഞ്ഞു ഷർട്ട് ഊരാൻ പറഞ്ഞു, ഷൂസും എല്ലാം അഴിച്ചു വെക്കാൻ പറഞ്ഞു, ട്രൗസർ അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പൂർണ്ണ നഗ്നനാക്കിയിട്ട് കണ്ണുകൾ ചുരന്നെടുത്ത് വെളിയിൽ അയക്കാനായിരുന്നു തീരുമാനം. അപ്പോഴാണ് അദ്ദേഹം എന്തു പറയുന്നത്, അടിയിലൊന്നുമില്ല എന്ന്. അത് കേട്ടപ്പോഴെല്ലാവരും ചിരിക്കുകയും ഹോട്ടൽകാരൻ പറഞ്ഞു, എനിക്ക് സംശയമാണ് അടിയിൽ എന്തെങ്കിലും കാണും. അങ്ങനെ 50 പേർ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, കളിയാക്കുന്ന മട്ടിൽ അടിയിൽ എന്തെങ്കിലും കാണും എന്ന് പറയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ കൈകളനങ്ങാതെയും നിന്നു. 2 കണ്ണുമില്ലാത്ത നഗ്നനായ ഒരുവൻ ആൾബാളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്ന കാഴ്ച അദ്ദേഹം ഓർത്തു. അദ്ദേഹം ട്രൗസറിൻ്റെ ബട്ടൺ ഓരോന്ന് അഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ശബ്ദം കേൾക്കുകയാണ്, നിൽക്കൂ ഞാൻ പണം തരാം. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും വെള്ള പാൻ്റ് ധരിച്ച ഒരു 6 അടി പൊക്കക്കാരൻ കൊമ്പൻ മീശയും നീല കണ്ണുകളുമായി നിൽക്കുന്നതാണ് കാണുന്നത്. ആ നീലക്കണ്ണുകൾ അവിടെ സാധാരണ എപ്പോഴും വരുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അയാൾ മുന്നോട്ട് വന്ന് ഹോട്ടൽക്കാരനോട് ചോദിക്കുകയാണ്, എത്രയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പറയാണ്, 35 രൂപയോളം അയാൾ ഭക്ഷണം കഴിച്ചതായിട്ട് ബില്ല് വന്നിട്ടുണ്ട്. അത് അയാൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, അദ്ദേഹത്തോട് പറയാണ്, എല്ലാ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എൻ്റെ കൂടെ വരണം എന്ന് പറയാണ്. അപ്പോഴാണ് ഇദ്ദേഹം അയാളോട് പറയാണ്, അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ്, ഇത്ര നല്ല ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ അപ്പോഴും ചിരിക്കുകയാണ്. പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പേരും നാടൊക്കെ പറഞ്ഞു. മനുഷ്യൻ്റെ അയാളോട് അങ്ങോട്ട് ബഷീർ ചോദ്യം വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പേരില്ലെന്നും പറയാണ്. അയാൾ ചുറ്റിനും നോക്കി മറ്റാരും അടുത്തൊന്നുമില്ല. എന്നിട്ട് ബഷീറിനോട് അദ്ദേഹത്തോട് പറയാണ് തിരിഞ്ഞു നോക്കാതെ പോവുകയും ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണമെന്ന് പറയുകയും ചെയ്തു. അയാൾ രണ്ട് മൂന്ന് പോക്കറ്റുകളിൽ നിന്ന് 5 പേഴ്സുകൾ എടുക്കുകയും ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റേതും ഉണ്ടായിരുന്നു. ഇതിലേതാണ് നിങ്ങളുടേതെന്ന് ചോദിക്കുകയും തുറന്നു നോക്കിയപ്പോൾ പണമെല്ലാം ഭദ്രമായി വെച്ച തൻ്റെ പേഴ്സ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ ബഷീറിനോട് പറയാണ് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ, പോയിക്കോ എന്ന്. അങ്ങനെ ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബഷീർ അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥ.